2021 ജനുവരി 1 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. മുഖപ്രസംഗം: മാറ്റങ്ങൾ കൂടുതൽ വേഗത്തിലാകണം. കാലാവധി തീരാൻ 4 മാസം മാത്രമുള്ളപ്പോൾ ഭാവിയിലെ വൻ വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങളെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവർ ഉണ്ടാകാം. ഭരണത്തുടർച്ച ലഭിച്ചാലല്ലേ ഇതൊക്കെ പ്രസക്തമാകുന്നുള്ളൂ എന്നും പറഞ്ഞേക്കാം. എന്നാൽ മികച്ച ഭരണാധികാരികൾ എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും. സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരുമായി സംവദിക്കുകയുണ്ടായി. വിലപ്പെട്ട ഒട്ടനവധി ആശയങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ കൂടിക്കാഴ്ചകളിൽ അദ്ദേഹം ശേഖരിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF പ്രകടന പത്രിക, പൊതുജനങ്ങളിൽ നിന്നും വിവിധ മേഖലകളിലെ വിദഗ്ധരിൽ നിന്നും ലഭിച്ച വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതായിരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തികച്ചും പുതുമയുള്ള സമീപനം തന്നെയാണിത്. വികസന കാര്യങ്ങളിൽ സമൂഹത്തിന് പറയാനുള്ളതുകൂടി കേൾക്കണമെന്ന് തോന്നുന്നത് തന്നെ നല്ല കാര്യമാണ്. സാധാരണഗതിയിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെ ഇച്ഛകളും സ്വപ്നങ്ങളുമാണല്ലോ വികസന രംഗത്ത് നടപ്പിലാകുന്നത്. അതിനൊപ്പം നിർദ്ദേശങ്ങൾക്കും പരിഗണന ലഭിക്കുന്ന സാഹചര്യം വന്നുചേരുന്നത് സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തെ കൂടുതൽ പ്രചോദിപ്പിക്കുമെന്ന് തീർച്ച. സർക്കാരിനൊപ്പം സമൂഹം കൂടി ഒരുമിച്ചു നിന്നാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. സംസ്ഥാനം നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസനത്തിലെ പരിമിതികൾക്കുള്ള പരിഹാരമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. എല്ലാ വികസന പദ്ധതികളെയും തളർത്തുന്ന തരത്തിലാണ് രാഷ്ട്രീയമായും പ്രാദേശികമായും ഉയർന്നുവരാറുള്ള തടസ്സവാദങ്ങൾ. ഇത്തരത്തിലുള്ള എതിർപ്പുകൾ കൊണ്ടുമാത്രം മുന്നോട്ടു പോകാനാകാതെ വഴിയിൽ കിടപ്പായ നിരവധി പദ്ധതികളുണ്ട്. അടിസ്ഥാന വികസനത്തിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന റോഡ്, റെയിൽ, പാലങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഉണർവ് കാണിച്ചില്ലെങ്കിൽ സംസ്ഥാനം വികസന രംഗത്ത് ഏറെ പിന്നിലാകും. 20-30 വർഷങ്ങളായി കടലാസിൽ അടയിരിക്കുന്ന പാത വികസന പദ്ധതികളുണ്ട്. ദേശീയപാത വികസനം തന്നെയാണ് അവയിൽ പ്രധാനം. തുടങ്ങിവെച്ച പദ്ധതികൾ വേണ്ടത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തതും സംസ്ഥാനം നേരിടുന്ന പ്രശ്നം തന്നെയാണ്. റോഡ് പണിയിൽ ദേശീയ ശരാശരിയുടെ എത്രയോ താഴെയാണ് കേരളം. മെച്ചപ്പെട്ട റോഡുകളാണ് ഏതു നാട്ടിലും അതിവേഗം വികസനം കൊണ്ടുവരാറുള്ളത്. സമീപകാലത്ത് ഈ രംഗത്ത് നല്ല ചില മാതൃകകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും ബഹുദൂരം പോകാനുണ്ട്. വരുമാന സ്രോതസ്സിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ടൂറിസം മേഖല കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ ഇനിയും നിലവാരമുള്ള ധാരാളം റോഡുകൾ ജന്മമെടുക്കേണ്ടതുണ്ട്. ഹിമാലയ താഴ്വരയിൽ 10 കിലോമീറ്റർ പർവ്വതം തുരന്ന് 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണൽ റോഡ് നിർമ്മിക്കാൻ 10 വർഷമേ വേണ്ടി വന്നുള്ളൂ. കുതിരാനിൽ എത്രയോ വർഷമായി ചെറിയൊരു തുരങ്കപ്പാതയുടെ നിർമ്മാണത്തിലാണ് നാം. ഇപ്പോൾ വാഹനയാത്രക്കാരുടെ പേടിസ്വപ്നമായ കുതിരാനിൽ കഴിഞ്ഞ ദിവസവുമുണ്ടായി 1.5 ഡസൻ വാഹനങ്ങൾ ഉൾപ്പെട്ട വലിയൊരു അപകടം. 3 പേർ മരണമടയുകയും ചെയ്തു. പാതവികസനത്തിൽ വരുന്ന കാലതാമസം കാരണം എത്രയോ വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമാകുന്നത്. റോഡ് വികസനത്തിനൊപ്പം തന്നെ റെയിൽ വികസനവും യാഥാർത്ഥ്യമാക്കിയാലേ പുരോഗതി നേടാനാകൂ. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ പദ്ധതി ഇനിയെങ്കിലും കടലാസ് വിട്ട് ഇറങ്ങണം. ഏറെ കൊതിപ്പിച്ച അതിവേഗ റെയിൽപാത ആകാശകുസുമമായി തീരരുത്. ഇതുപോലുള്ള വലിയ പദ്ധതികളുടെ കാര്യത്തിൽ എതിർപ്പുകളും വിമർശനങ്ങളും സ്വാഭാവികമാണ്. അവ സധൈര്യം നേരിട്ട് പദ്ധതി പ്രയോഗതലത്തിലെത്തിച്ച് വിജയിപ്പിക്കുന്നതിലാണ് മിടുക്ക്. അതുപോലെയാണ് ദേശീയ ജലപാതയുടെ കാര്യവും. എത്ര വർഷമായി കേൾക്കുന്ന പദ്ധതിയാണത്! 100 കൊല്ലം മുൻപ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പനാമ കനാൽ നിർമ്മിക്കാൻ കഴിഞ്ഞെങ്കിൽ വർക്കല തുരപ്പിലെ തടസ്സം നീക്കി ദേശീയപാത 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ എന്താണ് തടസ്സം? കഴിവുള്ളവർ ഇവിടെയും ഉണ്ടാകും. ഭരണാധികാരികൾ നവീന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മതി. നിർമ്മിത ബുദ്ധിയുടെ മേഖലയാണ് ഭാവിയുടെ താക്കോലാകാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയാകണം. അതിനായി പ്രത്യേക വകുപ്പും മന്ത്രിയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ മുഖാമുഖം പരിപാടിയിൽ വെളിപ്പെടുത്തിയത്. കൂടുതൽ വൻകിട IT കമ്പനികളെ ആകർഷിക്കാൻ കഴിഞ്ഞാലേ തൊഴിലവസരങ്ങൾ പുതുതായി ഉണ്ടാവുകയുള്ളൂ. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായ സംസ്ഥാനം ഒരു പരിധിവരെയെങ്കിലും രക്ഷപ്പെട്ടത് IT മേഖലയുടെ വളർച്ചയിലാണ്. ടെക്നോസിറ്റിയുടെ വികസനം ഇനി വൈകും. ചെയ്യരുത്. പരമ്പരാഗത മേഖലകളുടെ വികസനം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ 10,000-ക്കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടും. ഏത് ഉത്പന്നവും മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ ആശ്രയിച്ചാണ് ഇക്കാലത്ത് ശ്രദ്ധേയമാകുന്നത്. വരുമാന വർധനയ്ക്ക് നികുതി നിരക്കുകൾ കൂട്ടുക എന്ന സമ്പ്രദായത്തിന് പുറമെ തനത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം വഴിയും കൂടുതൽ നേട്ടമുണ്ടാക്കാം. കരിമണൽ ഖനനം അതിലൊന്നാണ്. ഹെൽത്ത് ടൂറിസമാണ് മറ്റൊരു മേഖല. ഔഷധ കൃഷി വികസനം വൻ വിപണി സാധ്യതയുള്ളതാണ്. കോവിഡ് ഭീഷണി മാറുന്നതോടെ ഈ മേഖലയെ സജീവമാക്കാനുള്ള കർമ്മ പദ്ധതികൾ ഇപ്പോഴേ ആവിഷ്കരിക്കാവുന്നതാണ്. പുതിയ റെയിൽപാതകൾ, നിലവിലുള്ള പാതകളുടെ ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം, സബർബൻ സർവീസ്, മെമു സർവീസ് തുടങ്ങി റെയിൽവേ വികസന പദ്ധതികളും സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനുപേക്ഷണീയമാണ്. രാഷ്ട്രീയ ഭിന്നതകൾ വെടിഞ്ഞ് ഒറ്റക്കെട്ടായി നിന്നാൽ നേടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ രംഗത്ത് അയൽ സംസ്ഥാനങ്ങളുടെ മാതൃക നമുക്കും സ്വീകാര്യമാകേണ്ടതാണ്. മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ വികസനം കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുപോലും അതിനനുസരണമായ വികസനം ഇനിയും ഉണ്ടായിട്ടില്ല. തലസ്ഥാന ജില്ലയുടെ സർവതോമുഖമായ പുരോഗതിക്ക് വഴിവെക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലാണ്. വിമാനത്താവളത്തിന്റെ കാര്യം പറയാനുമില്ല. അവഗണനയുടെയും അവകാശ തർക്കത്തിന്റെയും പിടിയിൽപ്പെട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം മോക്ഷത്തിനായി കേഴുകയാണ്. തലസ്ഥാനത്തിനായി പ്രത്യേകമായൊരു വകുപ്പും മന്ത്രിയും വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്.